السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ ഈ ദീനിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ 27 ദിനരാത്രങ്ങൾ പിന്നിട്ട് 28-ാം നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഒരോ രണ്ടോ ദിവസം കൊണ്ട് ഇൻഷാ അല്ലാ വിശുദ്ധ റമദാൻ താൽക്കാലികമായി നമ്മോട് വിട പറയുകയാണ്. അടുത്ത റമദാനിൽ ആർക്കൊക്കെ ആയുസ് ലഭിക്കും, നോമ്പെടുക്കാനും ഇതുപോലെ പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാനും ആർക്കൊക്കെ വിധിയുണ്ടാകും എന്നത് റബ്ബ് സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ടുതന്നെ ഈ നോമ്പ് വിട പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു മാസക്കാലം നമ്മൾ ചെയ്തതിനെ സംബന്ധിച്ച് ഒരു പുനരാലോചന നടത്തുകയും ഇനിയുള്ള 11 മാസത്തേക്ക് ഈ റമദാനിൽ നാം ആർജിച്ച തഖ്വയും തർബിയത്തും എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ആലോചിക്കുവാനുമാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു ആലോചനക്ക് ചില സംഗതികൾ ഇട്ടു തരികയാണ്. ഈമാനോടുകൂടി റബ്ബിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുകയും രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും അങ്ങനെ കഴിയുന്ന പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത സത്യവിശ്വാസികൾക്ക് ഒരാത്മസംസ്കരണം ഈ മാസത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. ഒരുപാട് സൽഗുണങ്ങൾ നമ്മൾ ഈ മാസത്തിൽ സ്വായത്തമാക്കിയിട്ടുണ്ട്. റമദാനിൻ്റെ പിറവി കണ്ടതു മുതൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ശൈലിയിൽ സാരമായ മാറ്റം വരുത്തി. പകൽ സമയം പലതവണ ഭക്ഷണം കഴിച്ചിരുന്ന, വെള്ളം കുടിച്ചിരുന്ന നമ്മൾ 14-ോ 15-ോ മണിക്കൂർ പച്ചവെള്ളം പോലും കുടിക്കാതെ റബ്ബിനു വേണ്ടി നോമ്പെടുത്തു. എന്ന് മാത്രമല്ല, ഹലാലായ ആനന്ദങ്ങളും സന്തോഷകരമായ ആസ്വാദനങ്ങളും പലതും നാം വേണ്ടെന്ന് വെച്ചു. ഭക്ഷണവും ഉറക്കവും മാത്രമല്ല, ലാഭം കിട്ടുന്ന കച്ചവടങ്ങളും കൂലിയോ ശമ്പളമോ ലഭിക്കുന്ന ജോലികൾ പോലും ഒരു മാസത്തേക്ക് പലരും നിർത്തിവെച്ചു. ഒരു മാസം ഇബാദത്തിന് വേണ്ടി. ഈ മാസം ഏതായാലും ഇനിയിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല, തലേന്ന മാസവും വരുന്ന മാസവും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന നിലക്ക് ഇബാദത്തിന് വേണ്ടി ആളുകൾ ഒഴിഞ്ഞിരുന്നു, പള്ളികളിൽ വന്നിരുന്നു, ഓതി സുന്നത്ത് നിസ്കരിച്ചു, ജീവിതം തന്നെ അപ്പാടെ മാറ്റി. എന്തായിരുന്നു കാരണം? അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് എനിക്ക് വലിയ പുണ്യം ഇതുകൊണ്ട് നൽകും, ഈ ഒരു മാസത്തെ പോലെ ഇനി അടുത്ത മാസം എനിക്ക് ലഭിക്കാനില്ല, അതുകൊണ്ട് ഞാൻ ഈ മാസം എന്തു ചെയ്താലും എനിക്കത് എൻ്റെ നന്മതിന്മകളുടെ തുലാസിൽ കനം തൂങ്ങും എന്ന ഉറച്ച വിശ്വാസമാണ് ഓരോരുത്തരെയും ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റബ്ബിനു വേണ്ടി എന്തും ത്യജിക്കാനുള്ള ഒരു ശീലം നാം ഈ മാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ മനസ്സുവെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ കാതലായ മാറ്റം വരുത്താൻ സാധിക്കും എന്നതാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അവന്റെ ജീവിത വീക്ഷണത്തിന്റെ കഴമ്പും കാതലും. റബ്ബിനു വേണ്ടി ജീവിതത്തിൽ എന്തു മാറ്റവും വരുത്താൻ അവൻ തയ്യാറാവുക എന്നത് ഓരോ മുഅ്മിനും ജീവിതത്തിൽ നിലനിർത്തിപ്പോരേണ്ട ഒരു സംഗതിയാണ്. നരകശിക്ഷയെക്കുറിച്ചുള്ള ഭയം, സ്വർഗം ലഭിക്കുമെന്ന ആഗ്രഹം, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, അവന്റെ വിചാരണക്ക് അവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന ചിന്ത, ഇത് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്കൊരു പ്രയാസവുമില്ല എന്നതിന് നമ്മുടെ ഈ ഒരു മാസത്തെ ജീവിത ശൈലി തന്നെ സാക്ഷിയാണ്. അല്ലേ, നമ്മൾ നമ്മളെ തന്നെ മാറ്റിയില്ലേ? നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള വിധേയത്വം, അവനോടുള്ള സമർപ്പണവും, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ റബ്ബിന്റെ കൽപ്പനകൾക്ക് വഴങ്ങാൻ ഞാൻ ബാധ്യസ്ഥനാണ്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവൻ ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യാവൂ എന്ന ഒരു ചിന്ത റമദാനിൽ നമുക്കുണ്ടായി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവൻ. ആ സമർപ്പണ ബോധം നമ്മളെ നമുക്ക് ഇഷ്ടപ്പെട്ട പലതും ത്യജിക്കാൻ റമദാനിൽ നമുക്ക് പ്രേരണയായി, കരുത്തായി. ഈ ഒരു സ്വഭാവം നമുക്ക് എല്ലാ കാലത്തുണ്ടായിരിക്കണം. അല്ലാഹു നമ്മുടെ റബ്ബും നാം ആ അല്ലാഹുവിന്റെ അടിമയുമാണ്. അല്ലാഹുവിനോടുള്ള സത്യസന്ധമായ അടിമത്ത ഭാവം, അൽ ഉബൂദിയത്തു സ്വാദിഖ എന്ന അറബിയിൽ പറയും, അത് ഒരു മുഅ്മിനിന് കാലാകാലവും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരർത്ഥത്തിലുള്ള അഹങ്കാരം ഉണ്ടായിക്കൂടാ, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്, ഞാൻ സ്വതന്ത്രനല്ല, എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ പാടില്ല എന്ന ഒരു ചിന്ത. അതുകൊണ്ട് എന്റെ റബ്ബ് എന്തു പറഞ്ഞാലും എനിക്ക് എത്ര ലാഭമുള്ള കാര്യമാകട്ടെ ഞാൻ അതൊഴിവാക്കണം, അതൊഴിവാക്കിയേ പറ്റൂ എന്ന ഒരു ബോധം നമുക്കുണ്ടായി. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നോമ്പിലൂടെ നമ്മൾ മറ്റ് ഇബാദത്തുകൾക്കില്ലാത്ത മറ്റൊരു പ്രധാന ഗുണം നമ്മൾ നേടിയെടുക്കുന്നത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യാനുള്ള ഒരു ശീലം. ഇപ്പൊ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട പല കർമ്മങ്ങളും സൃഷ്ടികളെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാറുണ്ട്. ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിക്കുക, ആളുകൾ കാണാൻ വേണ്ടി ഹജ്ജിന് പോവുക, ആളുകൾ കാണാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുക, ആളുകൾ കാണാൻ വേണ്ടി സദഖ ചെയ്യുക, അങ്ങനെ പല പുണ്യകർമ്മങ്ങളും ജനങ്ങളെ കാണിക്കാനും പത്രത്തിൽ പേര് വരാൻ ആളുകൾ പ്രശംസിക്കാനും ഒക്കെ ചെയ്യും. പക്ഷെ നോമ്പ് അങ്ങനെ ആർക്കും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, നോമ്പ് കുറെ ചെയ്യാതിരിക്കലാണ്, ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, അതാരെങ്കിലും കാണിക്കാൻ പറ്റൂ. ചെയ്യലാണെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നോമ്പിൽ റിയാ വരുന്നില്ല. പൊതുവെ നോമ്പുകാരനായി അഭിനയിച്ച് നടന്നാലും അവിടെ പ്രത്യക്ഷത്തിന് പോലും നോമ്പുണ്ടാകുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പള്ളിയിൽ ഒന്ന് മലർന്നു കടന്നു, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ചെന്നിട്ട് വീണ്ടും കഴിച്ചു, നിങ്ങൾ നോമ്പുകാരനാണ്. ആളുകൾ തെറ്റിദ്ധരിക്കുന്നല്ലാതെ പ്രത്യക്ഷത്തിൽ പോലും നോമ്പുണ്ടാകുന്നില്ല. പക്ഷെ മറ്റ് ഇബാദത്തുകൾക്കൊക്കെ അതുണ്ട്, റിയാഇന് നല്ല ചാൻസ് ഉണ്ട് മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത്. എന്നാൽ റമദാനിൽ അത് നോമ്പ് അത് ഉണ്ടാകുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇസ്ലാമിക ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തേണ്ട ഒരു കാര്യമാണ്, ആരെയും ബോധിപ്പിക്കാനോ ആരെയും കാണിക്കാനോ അല്ല, അള്ളാഹു കാണുന്നു അവനറിയുന്നു എന്നത്, അതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകടനങ്ങൾക്കും പൊങ്ങച്ചങ്ങൾക്കും പുറംപൂച്ചിനുമൊക്കെ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലാണിത്. അതിനൊക്കെയാണ് ഇപ്പൊ വില, ഉള്ളുപൊള്ളയായിരിക്കും, പക്ഷെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പളവളപ്പിൽ കാണിക്കും. അത് ദീനീ രംഗത്തേക്ക് പോലും അത്തരത്തിലുള്ള പ്രകടനങ്ങളും പുറംപൂച്ചുകളും പൊങ്ങച്ച പരിപാടികളും ഒക്കെ കടന്നു വന്നൊരു കാലത്താണ്, നിയ്യത്ത് തന്നെ മാറിപ്പോകുന്ന കാലം. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് വഇന്നമാലി കുല്ലിംരി ഇമാനവ, എല്ലാ അമലുകളും നിയ്യത്തുകൾക്കനുസരിച്ചാണ്, ഓരോ മനുഷ്യനും അവൻ എന്തൊന്ന് നിയ്യത്താക്കിയോ അത് കിട്ടും. അത് വളരെ അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ ഒരു കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ നമുക്ക് ശീലിച്ചിട്ടുണ്ട്. ഒരു ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം അമൽ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന് വലിയൊരു കരുത്തു തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സുന്നത്ത് സ്കരിച്ചിട്ടിരിക്കുക, പള്ളിയിൽ എപ്പോ വന്നാലും രണ്ടരക്കാ സുന്നത്ത് സ്കരിക്കണം. നോമ്പ് നമ്മളിൽ വളർത്തിയ മറ്റൊരു സൽഗുണം, അള്ളാഹു കാണുന്നു, അവൻ എന്നെ നിരീക്ഷിക്കുന്നു എന്ന ചിന്ത. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറഞ്ഞില്ലേ സൂറത്തു നിസാഇൽ? തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ കാണുന്നു, അവന്റെ ദൃഷ്ടിയിൽ നിന്ന് ഓടിമറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, സ്വകാര്യമായിട്ട് ആരുമില്ല, ഞാനും എൻ്റെ ഭാര്യയും മാത്രം. അങ്ങനെയുള്ള സ്വകാര്യതയിൽ പോലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഇന്നലത്തെ ഭക്ഷണമുണ്ട്, ചൂടാക്കി കഴിക്കാം. പറ്റത് കണ്ടത്തെ കാലത്തെ പോലെ പുക പൊന്തിയിട്ട് അയലോക്കാർ കാണുന്നില്ല, പുകയൊന്നുമില്ലാത്ത അടുപ്പാണല്ലോ ഇപ്പോ അല്ലേ. പക്ഷെ എന്തുകൊണ്ട് ഇവള് ഭക്ഷണം കഴിക്കുന്നില്ല? തന്റെ ഭാര്യ സർവ്വസന്നദ്ധയായി കൂടെയുണ്ട്, പകൽ സമയത്ത് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. എന്തുകൊണ്ട്? നോമ്പിന്റെ പേരിൽ നമ്മൾ സംയമനം പാലിക്കുന്നു, എന്റെ റബ്ബ് കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട് എന്ന വിശ്വാസം. ജിബ്രീൽ വന്നിട്ട് റസൂലിനോട് ചോദിച്ചല്ലോ എഹ്സാൻ എന്താണ് അല്ലെ, ഇസ്ലാമിനെ പറ്റി ഈമാനെ പറ്റിയൊക്കെ ചോദിച്ച കൂട്ടത്തിൽ എഹ്സാൻ എന്താണ്? അതിന് റസൂൽ കൊടുത്ത മറുപടി എന്താ? നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹ് ഇബാദത്ത് എടുക്കലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ഓരോ ഇബാദത്തുകളും നിർവഹിക്കുക. വാസ്തവത്തിൽ നോമ്പിൽ ഇത് നമുക്ക് ശരിക്കും തെളിഞ്ഞു കാണാൻ പറ്റും. അബ്ബിനു വേണ്ടി മാത്രമാണ് ആളുകൾ നോമ്പെടുക്കുന്നത് അല്ലേ. റിയാ ഇനി ചാൻസ് ഇല്ല. അള്ളാഹു കാണുന്നു, അവൻ അറിയുന്നു, അവനെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല. ഈ ഒരു ശീലം നമുക്കുണ്ടായാൽ ഏതൊരു അമലും സൂക്ഷ്മതയോടെ ചെയ്യാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബ് അറിയുന്നുണ്ട് എന്ന ചിന്ത, ആ ചിന്തയാണ് ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ഇസ്ലാമിക ജീവിതത്തിൽ വലിയ ശക്തി പകരുന്ന ഒരു സംഗതി. റമദാനിലുള്ള മറ്റൊരു സംഗതിയാണ് പള്ളിയുമായി ആളുകൾക്കുള്ള ബന്ധം. നമുക്കറിയാം അഹബ്ബുൽ ബിലാദ് ഇലല്ലാഹി മസാജിദുഹ വാബഗലുൽ ബിലാദ് ഇലല്ലാഹി അസ്വാഹുഹ. രണ്ടരക്കാത്ത സുന്നത്ത് സ്കരിച്ചിട്ടായിരിക്കേണ്ടത്, പള്ളിയിൽ എപ്പോ കയറിയാലും രണ്ടരക്കാത്ത സുന്നത്സ്കരിക്കണം. അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അള്ളാഹുവിന്റെ പള്ളികൾ, അള്ളാഹ് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലമാണ് മാർക്കറ്റുകൾ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ പലർക്കും ഈ റമദാൻ മാസത്തിലുള്ളത് പോലൊരു ബന്ധം പള്ളിയുമായിട്ട് മറ്റൊരു മാസത്തിലുണ്ടാവില്ല. ജുമാക്ക് മാത്രം വരും, ജുമാ കഴിഞ്ഞ ഭയം പോവും. ജമാഅത്തിന് വന്നാൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കാത്തു നിൽക്കാൻ ഇങ്ങനെ പാച്ചിങ്ങനെ നോക്കും, പിന്നിങ്ങനെ നോക്കും, പിന്നിങ്ങനെ നോക്കും. എന്താ നിസ്കരിക്കാമോ? ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് പോകണം, അതാണ് ചിന്ത. പള്ളിയിൽ അല്പനേരം ഇരുന്നാൽ എന്താ? അങ്ങനെ ഒരു ചിന്ത പലപ്പോഴും റമദാനിൽ ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെയല്ല റമദാൻ അല്ലാത്ത കാലത്ത് ഉണ്ടാവില്ല. റമദാൻ ആവുമ്പോ അങ്ങനെയല്ല, ആളുകൾ നേരത്തെ വരും, നിസ്കാരം കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും, ജുമ കഴിഞ്ഞാലും പോവൂല. കാരണം തിന്നാനും കുടിക്കാനൊന്നും ഇല്ലല്ലോ, എന്നാ കുറച്ചേരം കൂടി ഇരിക്കുക, കുറച്ച് ഓതാ, കുറച്ച് ദിക്കർ ചെയ്യുക എന്ന് കിടക്കുകയാണെങ്കിലും പള്ളി കിടക്ക കുറച്ചേരം എന്ന നിലക്ക് പള്ളിയുമായൊരു ഹൃദയബന്ധം റമദാനിൽ നമുക്ക് വർദ്ധിക്കുന്നുണ്ട്. ഏഴ് കൂട്ടർക്ക് അർശിന്റെ തണലിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ആരാടിയോ? വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ഒരു വ്യക്തി, അയാളുടെ ഹൃദയം പള്ളികളുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. എപ്പോഴും പള്ളിയായിട്ട് ബന്ധമില്ലാത്തൊരു ദിവസം അയാൾക്ക് ഉണ്ടാവൂല. പള്ളിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, പള്ളിയിൽ പോയി നിസ്കരിക്കുക, പള്ളിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുക, പള്ളി വൃത്തിയാക്കുക, അങ്ങനെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഹിദ്മത്തുകൾക്കൊക്കെ അയാൾ സമയം കണ്ടത്. അങ്ങനെ പള്ളിയായിട്ട് അറ്റാച്ച്ഡ് ആണ് അയാളുടെ ജീവിതം. അങ്ങനെയുള്ള ഒരാൾക്ക് നാളെ ഏഴ് കൂട്ടർക്ക് തണൽ കിട്ടുമ്പോൾ അരസിന്റെ പ്രത്യേക തണൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം റമദാനിലെ അവസാനത്തെ പത്തിൽ പള്ളിയിൽ വന്ന് എത്തിക്കാതിരിക്കാൻ പറയാൻ എളുപ്പമാണ്, ഒന്ന് ചെയ്തു നോക്കണം. പത്ത് ദിവസം എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കിയിട്ട് അല്ലേ, നമ്മളെ മരിച്ചീ കൂട്ടിക്ക എന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടെങ്കിൽ പോരുകയാണ്. പത്ത് ദിവസം ഒന്നുമില്ല, വായിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചെയ്യുക, അങ്ങനെ പള്ളിയിൽ തന്നെ പ്രത്യേകം പുതപ്പൊക്കെ ടെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള പത്തു ദിവസങ്ങൾ, അത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണത്. കുറെ ആളുകൾ പകൽ പോവും, മഗ്‌രിബിന് മുമ്പ് പള്ളിയിലെത്തും, പിന്നെ സുബഹ് കഴിഞ്ഞിട്ട് രാത്രി മാത്രം ഇത്തിക്കാഫ്. ഇത്രയോ ഉറക്കമൊഴിച്ചിട്ട് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട് പകൽ മാത്രം ഇരുന്നവർ, രാത്രി മാത്രം ഇരുന്നവർ, ഒരു ദിവസം ഇരുന്നവർ, രണ്ടു ദിവസം, അങ്ങനെ പള്ളിയുമായിട്ട്, പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുക, പള്ളിയുമായി ഹൃദയബന്ധം ഉണ്ടാക്കുക, റബ്ബനെയോർത്ത് കണ്ണീരൊഴുക്കാൻ, പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാക്കി. ഇത് വല്ലാത്തൊരു ബന്ധം തന്നെ. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട സ്ഥാപനമാണ് പള്ളി. മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും തമ്മിലെ വ്യത്യാസം, ക്രിസ്ത്യൻ പള്ളി കണ്ടിട്ടില്ല, ഏതെങ്കിലും ഒരു കുന്നിൻ്റെ ചെരുവിലായിരിക്കും മേലെ, കാരണം ഞായറാഴ്ച മാത്രം പോയാൽ മതി, പിന്നെ അച്ഛനും കപ്പിയാരും കന്യാസ്ത്രീ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത മുസ്ലിമീങ്ങൾക്ക് അങ്ങനെയല്ല, മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്നതിൻ്റെ നടുവിലാണ് പള്ളി ഉണ്ടാക്കുക. കാരണം എന്താ, അഞ്ചു നേരവും പള്ളിയിൽ പോകണം, അഞ്ചു നേരത്തെ ജമാഅത്ത് പുരുഷന്മാർക്ക് നിർബന്ധമാണ്, അത് സുന്നത്താണ് എന്ന അഭിപ്രായം ഒരു പ്രബലമായ അഭിപ്രായമല്ല. പുരുഷന്മാർക്ക് അഞ്ചു നേരത്തെ നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കണം. പള്ളിയിൽ പോകുന്നതിന്റെ കാലടികൾക്ക് പുണ്യം. മൻ ഖദാ ഇലൽ മസ്ജിദി ഔറാഹ അദല്ലാഹു ലഹു നുസ്ല, രാവിലെയാകട്ടെ വൈകുന്നേരമാകട്ടെ പള്ളിയിലേക്ക് പോയാൽ അള്ളാഹു അദല്ലാഹു ലഹു നുസ്ലം ഫിൽ ജന്ന, ഓരോ പോക്കിനും പകരമായി സ്വർഗത്തിൽ അയാൾക്കൊരു സൽക്കാരം, ഒരു വിരുന്ന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. കുല്ലമാ ഖദാ ഔറാഹ, എപ്പോൾ അയാൾ പോകുന്നു, രാവിലെയാകട്ടെ വൈകുന്നേരമാകട്ടെ. അപ്പൊ പള്ളിയിൽ പോകുക, പള്ളിയിലേക്ക് എത്തുക എന്നുള്ള, പള്ളി നിസ്കരിക്കുക എന്നുള്ളത് ഏതു കാലത്തും നമ്മൾ നിലനിർത്തേണ്ട ഒരു ഗുണമാണ്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പള്ളിയുമായുള്ള ബന്ധം എന്നത്. അതുകൊണ്ട് നിസ്കാരം പള്ളിയിലാക്കണം. പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. ചില ആളുകൾ എന്താ നിസ്കരിക്കണം എന്നല്ലാതെ അപ്പോ പള്ളിയിൽ തന്നെ നിസ്കരിച്ചോളണം എന്നെന്താ, എവിടെ നിസ്കരിച്ചാലും പോരെ അല്ലേ, ഏഷാക്ക് ബാങ്ക് കൊടുത്ത ഇനിയിപ്പോ പള്ളിയിൽ പോയി പിന്നൊന്ന് വന്ന് പിന്നെ കടയിലിരുന്ന് അതിപ്പോ പോട്ടെ, അത് വീട്ടിൽ ചെന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് ഇപ്പൊ നിസ്കരിക്കാൻ, ആ ഫ്രഷാകലും റെഡി ആയാലൊക്കെ അങ്ങേറ്റം തളർന്നുണ്ടാവും, ഓ ഇനിയിപ്പോ രേഷ നിസ്കരിക്കണല്ലോ റബ്ബേ എന്നിട്ടങ്ങനെ ഒരു ചടങ്ങ് തീർക്കല. നേരെ മറിച്ച് ഒരൊറ്റ നിസ്കാരത്തിന് 27 ഇരട്ടി പുണ്യാണ്. അത് വെറുതെ പറഞ്ഞാലല്ലോ അല്ലേ, സഹാബികളൊക്കെ ഓടി വരില്ലേ ഓരോ ജോലികളിൽ നിന്നും പള്ളിയിലേക്ക് ഓടി വരികയാണ്. എന്താ കാരണം? വീട്ടിൽ 27 തവണ നിസ്കരിക്കുന്ന പുണ്യാണ് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചാൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാനിൽ നേടിയെടുത്ത പള്ളിയുമായുള്ള ഈ ബന്ധം നമ്മൾ അടുത്ത 11 മാസങ്ങളിലും കഴിയുന്നത്ര ഇതുപോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഞാൻ പറയണില്ല, അത് സാധിക്കൂല. പക്ഷേ അഞ്ചു നേരത്തെ ജമാഅത്ത് അതൊരിക്കലും നഷ്ടപ്പെടാതെ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണം എന്ന് എന്റെ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ റമദാനിൽ നമ്മൾ പ്രത്യേകിച്ച് പരിപാലിച്ചു പോകുന്ന ഒരു കാര്യമാണ് ദിക്ർ ദുആകളിലുള്ള ശ്രദ്ധ. മറ്റ് മാസങ്ങളിലൊന്നും ഇല്ലാത്തവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാനും ദിക്ർ ചൊല്ലാനും ഒക്കെയുള്ള ഒരു പ്രേരണ കിട്ടുന്ന ഒരു മാസമാണിത്, റമദാൻ മാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിലെ അശ്രദ്ധ കൊണ്ടോ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടാറുള്ള ഒരുപാട് ദുആദിക്റുകളുണ്ട്. നിത്യജീവിതത്തിൽ തന്നെ ചൊല്ലേണ്ടത് രാവിലെ സുബഹ് നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കേണ്ട അദ്കാറു സബാഹ് പ്രഭാത പ്രാർത്ഥനകളുണ്ട്. അസർ നിസ്കരിച്ചിട്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കേണ്ട അദ്കാറുൽ മസാ വൈകുന്നേരത്തെ പ്രാർത്ഥനകളുണ്ട്. പിന്നെ ഓരോ സംഗതിയിലും പള്ളിയിലേക്ക് കയറുമ്പോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ അല്ലേ, എല്ലാ രംഗത്തും ചന്ദ്രപ്പിറവി കണ്ടാൽ പ്രാർത്ഥന, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന, അത് പുതുവസ്ത്രമാണെങ്കിൽ വേറെ പ്രാർത്ഥന, എവിടെയാ പ്രാർത്ഥന ഇല്ലാത്തത്? അങ്ങനെ നിത്യജീവിതത്തിൽ ദുആദിക്റുകളൊക്കെ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയോ അശ്രദ്ധ കൊണ്ട് വിട്ടുപോവുകയോ ചെയ്യുന്നതാണ്. പക്ഷെ റമദാനിൽ കുറച്ച് ആളുകളെങ്കിലും ദിക്റിന്റെ പുസ്തകമൊക്കെ എടുത്ത് അല്ലേ, സുന്നത്തായ ദുആകൾ അതൊക്കെ ഒന്ന് പഠിച്ച്, അതൊന്ന് പഠിക്കണം എന്ന് വിചാരിച്ചു തന്നെ പള്ളിയിൽ വന്നിരുന്ന് ആവർത്തിച്ച് മനഃപ്പാഠമാക്കി ചൊല്ലിപ്പഠിച്ച് അങ്ങനെ അള്ളാഹുമായി അടുക്കാനുള്ള ഒരസുലഭ സന്ദർഭം ഓരോ ആളുകൾക്കും പള്ളിയിലിരിക്കുമ്പോൾ ദിക്ർ ദുആകളിലൂടെ ലഭിക്കുന്നുണ്ട്. അത് റമദാനിൽ നാം ശ്രദ്ധയോടെ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ സുഹൃത്തുക്കളെ, അത് എല്ലാ കാലത്തും നമുക്ക് നിലനിർത്താൻ കഴിയേണ്ടതുണ്ട്. വലിയ അധ്വാനമില്ലാതെ വലിയ പുണ്യങ്ങൾ നേടാനുള്ള ഒരു അവസരമാണ് ദുആദിക്റുകൾ. അന ഇൻദല്ലനി അബ്ദി ബി വഅന മഅഹു ഇദാ ദഅനി, പ്രാർത്ഥന കൊണ്ടുള്ള ഗുണതാണ്. എന്റെ അടിമ എന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഞാൻ, അവൻ എന്നോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ കൂടെയായിരിക്കും. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് കിട്ടേണ്ടത്? അപ്പൊ ദുആ അള്ളാഹുവിന്റെ മഅയ്യത്ത് നമുക്കുണ്ടാകാണ്. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെയാണ്. മാത്രല്ല, മല്ലം യദുല്ലാഹ യഗ്ലിബു അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു അവനോട് കോപിക്കും. കണ്ടോ,
അപ്പൊ ദുആ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്താ ദുആയിൽ ചോദിക്കുകയാണ് അള്ളാഹിനോട്, അത് തരണേ, ഇത് തരണേ, അങ്ങനെ എന്നെ സംരക്ഷിക്കണേ, അങ്ങനെ ആവശ്യങ്ങൾ പറയാണ്. പക്ഷെ ആവശ്യങ്ങൾ കേട്ടിട്ട് അള്ളാഹ്ക്ക് മടുപ്പില്ല. ഇപ്പൊ നമ്മളോട് ആളുകൾ ഇങ്ങനെ തുരുതുരാ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരാവശ്യം പറഞ്ഞു, ഉച്ചക്ക് ഒരാവശ്യം പറഞ്ഞു, വൈകുന്നേരത്ത് എന്തുങ്ങൾ ഇങ്ങനെ എത്ര വട്ടം നിങ്ങൾ പറഞ്ഞു, ഞാൻ കഴിയണൊക്കെ ഞാൻ ചെയ്തേ, പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ. അള്ളാഹ് അങ്ങനെയല്ല, അള്ളാഹ്ക്ക് കൂടുതൽ ചോദിക്കുന്നവരെ കൂടുതൽ ഇഷ്ടമാണ്. ചോദിച്ചുകൊണ്ടേയിരിക്കണം, അവന്റെ ഖജനാവ് കുറഞ്ഞു പോകില്ല, അവന് ചോദ്യം കേട്ടിട്ട് മടുപ്പുണ്ടാവില്ല. അതുകൊണ്ട് ദുആ ദിക്റുകൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അള്ളാഹും നമ്മളും തമ്മിലുള്ള ഈടുറ്റ ബന്ധം അതിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇസ്ലാമിൽ ദുആക്ക് ഒരു ഇടയാളനെയും ഒരു മധ്യസ്ഥനെയും ആവശ്യമില്ല. നിങ്ങൾക്ക് സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും ആരെ മുമ്പിലും നിങ്ങൾ ഏറ്റുപറയേണ്ടതില്ല, റബ്ബിന്റെ മുമ്പിൽ മാത്രം. ഏതു ഭാഷയിലും ഏതു സമയത്തും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ നോക്കി റമദാനിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ നേരത്തെ വരും, കാരണം എന്താ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. അത് എല്ലാ കാലത്തുള്ള ഓഫറാ, റമദാനിൽ മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ ഇരുന്നു. അതുപോലെ അത്താഴ സമയത്ത് എണീറ്റിട്ട് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അല്ലേ, കുറച്ചൊന്ന് കൈയുയർത്തി പ്രാർത്ഥിക്കുക. എന്തേ, അത് റമദാനിൽ മാത്രമുള്ളതാ അല്ല, എല്ലാ കാലത്തും ആ സമയത്ത് ഹജ്ജ് നിസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയോട് അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുന്നവരുണ്ടോ, അവർക്ക് ഞാൻ കൊടുക്കാം, സഹായം തേടുന്നവരുണ്ട്, അവരെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് എല്ലാ രാത്രിയിലും, രാത്രിയുടെ മൂന്നിലൊന്ന് സമയം അവശേഷിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇറങ്ങി വരും എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്, മുത്തവാത്തിറായ ഹദീസാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നോക്കി നമ്മൾ പ്രാർത്ഥിച്ചത് നമുക്ക് എല്ലാ കാലത്തും അത് നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ തഖ്വയുടെ ബാലൻസ് കാത്തു സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദുആ ദിക്റുകൾ. വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുന്നേരം സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ, ഇങ്ങനെ ഒരു എന്ത് ജോലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഏതൊരു ആൾക്കും ചെയ്തു തീർക്കാവുന്ന കാര്യമല്ല അത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, നാവിന് വലിയ പ്രയാസമില്ലാത്ത, എന്നാൽ നാളെ മീസാനിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്നത്. ഇതുപോലെ ഒരുപാട് ദുആദിക്കറുടെ പുസ്തകങ്ങൾ കേരളത്തിൽ ധാരാളമായി നമുക്ക് കിട്ടും. സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ദുആദിക്കറുകൾ അത് വാങ്ങി നമ്മളെ നിത്യജീവിതവുമായി അതിന് ബന്ധമുണ്ടാകണം. രാവിലെ സുബ്ഹി നിസ്കരിച്ചാൽ ഫോണൊന്നും എടുക്കാതെ സൂര്യൻ ഉദിക്കോളം ദിക്റുകൾ ചൊല്ലുക. നൂറ് വട്ടം ചൊല്ലേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് രാവിലെ നൂറ്, വൈകുന്നേരം നൂറ്, നൂറ് തവണ ചെല്ല. പത്ത് മിനിറ്റേ സുഹൃത്തുക്കളെ വേണ്ടുള്ളൂ, പത്ത് മിനിറ്റ്. ഫോണതും എല്ലാം ഓഫാക്കിയിട്ട് നിങ്ങൾ വരലിങ്ങനെ അഞ്ച് പത്ത് പതിനഞ്ച് ഇങ്ങനെ ഓരോ അഞ്ചിലൊന്നും ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ചൊല്ലിയാൽ പത്ത് വട്ടം ചെല്ലാൻ ഒരു മിനിറ്റാവേണ്ട, അങ്ങനെ ഇപ്പൊ നൂറ് വട്ടം ചെല്ലാൻ പത്ത് മിനിറ്റ്. കണ്ടോ, ആ പ്രാർത്ഥനയെ കുറിച്ച് പറയാണ്. അങ്ങനെ ഒരാൾ പ്രാർത്ഥന രാവിലെ അങ്ങനെ നൂറ് വട്ടം ചൊല്ലിയാൽ അതിന് പല ഗുണങ്ങളുണ്ട്. അതിലൊരു ഗുണം എന്താ അറിയോ, വക്കാനത്തെ ഹെർസം മിന ശൈത്താൻ, പിശാചിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അവന് യൗമഹൂദാലിക്ക്, ആ പകൽ മുഴുവനും, ഹത്തായും സിയ വൈകുന്നേരമാകുവോളം. ശൈത്താനുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനാ തന്നെ വലിയ കാര്യമല്ലേ. നമുക്ക് എന്തെല്ലാം ചിന്ത, അപ്പൊ നിസ്കരിക്കാൻ നമ്മൾ കൈകെട്ടിയ എന്തെല്ലാം ചിന്തകളാണ് നമുക്ക് വരുന്നത് അല്ലേ. റമദാമാസായെങ്കിലും എന്താരാ അവിടെ ചിന്ത ഉണ്ടാക്കുന്നത്, അള്ളാഹുവ അല്ല, ശൈത്താനാണ്. നിസ്കരിക്കാൻ നേരത്തിന് അതോർക്ക്, ഇതോർക്ക്, അത് ഓർമ്മിച്ചോക്ക്, ഇത് ഓർമ്മിച്ചോക്ക്, എന്നിട്ട് നമ്മളെ മനസ്സിൽ തന്നെ ദുർമന്ത്രങ്ങളും ദുർബോധനങ്ങളും ഇട്ടുതരുന്ന ശൈത്താൻ. നിസ്കാരത്തിൽ ഹുശൂഉ കിട്ടുന്നില്ല എന്നുള്ള പരാതി 198 ആൾക്കുണ്ടാവും അല്ലേ. ചില സലഫുകളൊക്കെ, സലഫുകളിൽ ചിലർ, മുൻഗാമികളിൽ ചിലർ 20 കൊല്ലം പരിശ്രമിച്ചിട്ടാണ് എനിക്ക് നിസ്കാരത്തിൽ ഹുശൂഉ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ കിട്ടൂല, അത് നല്ല മെനക്കേട് തന്നെയാണ് നിസ്കാരത്തിനെ കുറിച്ചുള്ള. അപ്പൊ നമ്മൾ നിസ്കാരത്തെയാകട്ടെ ഇബാദത്തുകളെയാകട്ടെ ഒക്കെ ഫസാദാക്കി നമ്മളിൽ ദുശ്ചിന്തകൾ ഇട്ടു തന്ന് നമ്മളെ നശിപ്പിക്കാൻ നമ്മുടെ കൂടെ തന്നെയുള്ള ശൈത്താൻ, ആ ശൈത്താനിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. നല്ല ചിന്തകൾ ഇട്ടുതരുന്ന മലക്ക് നമ്മോടൊപ്പമുണ്ട് അല്ലെ. രണ്ട് കരീനുണ്ട് ഒരു മനുഷ്യന്റെ കൂടെ. എന്താ കരീൻ എന്ന് പറഞ്ഞാൽ, വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ. ജനിച്ചു വീഴുമ്പോ ഒരു ജിന്നും ഒരു മലക്കും നമ്മുടെ കൂടെ. ഈ ജിന്ന് ശൈത്താനാണ്, അവൻ ചീത്തക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, അപ്പുറത്ത് മലക്ക് നന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ഏതിനാ നമ്മൾ കീഴടങ്ങുന്നത്, അതാ നമ്മളെ പരീക്ഷണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ശൈത്താനിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ അത് വളരെ പ്രധാന. അപ്പൊ രാത്രി കിടക്കുമ്പോ ഒളു എടുത്തിട്ട് ആയത്തുൽ കുർസി ഓതണം എന്ന് പറഞ്ഞു. ആയത്തുൽ കുർസി ഓതിയല്ല ഗുണന്താ, മൻ ഖറഅഹാ ലാ യസാലു അലൈഹി മിനല്ലാഹി ഹാഫിൽ. ആരെങ്കിലും ആ ഖുർആൻ ഏറ്റവും മഹത്തായ ആയത്താണത് അല്ലേ, അത് ഓതിയാൽ കിടക്കാൻ നേരത്തെ ഒളു എടുത്തിട്ട് അത് ഓതിയാൽ നേരം പുനരുപോലും അള്ളാഹുവിൽ നിന്നുള്ളൊരു കാവൽക്കാരൻ, ഒരു മലക്ക് അയാൾക്ക് അങ്ങനെ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാലോ വല യഖർബഹു ഷൈത്താനൻ ഹത്താ യുസ്ബിഹ, നേരം പുനരു പോലും ഷെയ്ത്താൻ അവനെ സമീപിക്കൂല. ഉറങ്ങാൻ നേരത്തും ഷെയ്ത്താൻ നമ്മൾ വിടുന്നില്ല, വിടുന്നുണ്ടോ? ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നു, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്ന്, ദുഷിച്ച സ്വപ്നം ഷെയ്ത്താനിൽ നിന്ന് അല്ലേ. അത് എന്തുമാത്രം മനുഷ്യൻ ബുദ്ധിമുട്ടിക്കും. പല ആളുകളുടെയും പരാതി എന്താണ്, കണ്ണടച്ച പലേതും കാണുന്നത്. അത് കണ്ട കണ്ട മാനസികാവസ്ഥ തന്നെ മാറിപ്പോവാണ്. ഇയാളിങ്ങനെ ഇങ്ങനെ വറക്കുന്നുണ്ടാവും, എന്താ തട്ടി വിളിച്ചു വന്നിട്ട് അപ്പൊ ഉണന്നു, അപ്പൊ എന്താ സ്വപ്നം കാണുകയാണ്, സ്വപ്നം കണ്ടിട്ടാണ് ഈ വർക്ക്. അപ്പൊ ശരീരത്തിനെ ബാധിക്കുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഉറക്കത്തിൽ പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഷെയ്ത്താൻ, ആ ഷെയ്ത്താൻ പ്രൊട്ടക്ഷനാണ് രാത്രി കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതുക. പക്ഷെ നമ്മളെന്താ അറിയോ, നമ്മൾ ആയത്തുൽ കുർസി ഓതൊക്കെ കഴിയും, എന്നിട്ട് പിന്നെ മറ്റേ സാധനം എടുക്കും, അതെങ്ങനെ അങ്ങനെ അങ്ങനെ ഇറങ്ങി പോകും. അപ്പൊ ഒരു പ്രൊട്ടക്ഷനും കിട്ടൂല, ഒരു പ്രൊട്ടക്ഷനും കിട്ടൂല. കാരണം എന്താ, അവസാനത്തെ വാക്ക് ദിക്റാകണം, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, വജ്ജഹ്തു വജ്ഹി ഇലൈക, വഫവ്വൽതു അംരി ഇലൈക, വാൽജഅതു ളഹരി ഇലൈക, റഗ്ബതൻ വറഹബതൻ ഇലൈക, ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത ബിനബിയിക അല്ലദീ അർസൽത. ഇത് ലാസ്റ്റ് വാക്ക് അതാകാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ദിക്റാകണം, മനസ്സിലായില്ലേ? അപ്പൊ ദിക്റൊക്കെ ചെല്ലും, എന്നിട്ട് പിന്നെ കുറെ വേണ്ടാത്തൊക്കെ നോക്കിയിട്ട് കിടക്കും. അതോടെ ഖലാസ്, അവന്റെ എല്ലാ പ്രൊട്ടക്ഷനും പോയി. മാത്രല്ല, നിങ്ങൾ ഈ മൊബൈൽ എടുത്ത് ഉറക്കേ വരുമല്ലോ, ഖുർആൻ എടുത്താലോ അപ്പൊ ഉറക്ക വരും. ആളുകളൊക്കെ പരാതി വരണതാ, എന്താണ് നിങ്ങൾ മൊബൈൽ എടുത്താലോ ഒരു ഉറക്കമല്ല, ഖുർആൻ എടുത്താൽ അപ്പൊ ഉറക്ക വരും. ആരാത്? ഷെയ്ത്താൻ. അപ്പൊ ഷെയ്ത്താൻ, ഷെയ്ത്താൻ നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഏത് ബുദ്ധിജീവിയെയും അവൻ കീഴടക്കും, എത്ര വലിയവനെയും അവൻ പാട്ടിലാക്കും. ആദ്യം പിന്നെ അവരെ പാട്ടിലാക്കിയില്ലേ? എന്തെല്ലാം കാര്യം അള്ള ഏൽപ്പിച്ചു വിട്ടതാ, എന്നിട്ടോ എന്താണ്ടായത്? ദുരുപദേശങ്ങൾ നൽകി വീട്ടിൽ കളഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് ദ്വാദിക്റുകൾ ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. മനുഷ്യനെ നാനാവിധത്തിൽ ഉപദ്രവിച്ച് നശിപ്പിച്ച് നരകത്തിലെത്തിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഷെയ്ത്താനിൽ നിന്ന് രക്ഷ കിട്ടുക എന്നത് വലിയ കാര്യം തന്നെയാണ്. അതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടും. ദ്വാദിക്റുകളുടെ ഏറ്റവും പ്രത്യേകത അതാണ്. അതുപോലെ തന്നെ വലിയ പ്രതിഫലം, ഓരോ ദ്വാദിക്റുകൾക്കുള്ള ദിക്റുകൾക്കുള്ള പ്രതിഫലം കേട്ടാൽ നമുക്ക് വലിയ സന്തോഷം തോന്നിപ്പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദ്വാദിക്റുകൾ നമ്മൾ ധാരാളമായി പതിവാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാസത്തിൽ നമുക്ക് ദ്വാദിക്റുകളിൽ ഉണ്ടായ താല്പര്യം അതൊരിക്കലും തന്നെ കെടാതെ, ആവേശം കുറയാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഖുർആൻ പാരായണം. എല്ലാ ദിവസവും ഖുർആൻ ഓതണം എന്ന് നമ്മൾ പറയും, പക്ഷേ റമദാനിൽ നമ്മൾ ഓതും. ആരും കുറച്ചെങ്കിലും ഓതാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഖുർആനിലെ ഒരു സൂറത്തിനെങ്കിൽ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുക, ഖുർആനിലെ ഒരു ചെറിയ സൂറത്തെങ്കിലും ഹിഫ്ളാക്കാൻ ശ്രമിക്കുക, നിസ്കാരത്തിൽ ഓതുന്ന ആ സൂറത്തുകളൊക്കെ ഒന്ന് മാനെന്ന് നോക്കട്ടെ. അങ്ങനെ ഖുർആനുമായിട്ട് ഒരു ബന്ധം, ഖുർആൻ അവതരിച്ച മാസം എന്ന നിലക്ക് സത്യവിശ്വാസികൾക്കുണ്ടാകും. പലരും 4 തവണ കത്തും തീർത്തോലും 5 തവണ കത്തും തീർത്തോലും ഒക്കെ ഉണ്ടാവും. 1 തവണയെങ്കിലും കത്തും തീർക്കാത്തോലും വളരെ കുറവായിരിക്കും റമദാനിൽ. അതെന്തുകൊണ്ടാ? വേണമെന്ന് വിചാരിച്ചിട്ട് ഓതിയിട്ട് തന്നെയാണ്. ഓതാൻ അറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ച് പഠിച്ച് ഓത്ത് ശീലിക്കുകയാണ് മറന്നുപോയതൊക്കെ. ആ ഖുർആനുമായുള്ള ബന്ധം, ഇപ്പൊ മറ്റ് മാസങ്ങളിലൊക്കെ നമ്മൾ പത്രമാസികകൾ വായിക്കും അല്ലേ, TV ചാനൽ കാണും, പലേതുമായിട്ട് നമുക്ക് എന്താ കുറവ്, എവിടെയാ സമയം എന്നറിയും. വാർത്ത കേൾക്കും മൂപ്പര്, രാവിലെ ന്യൂസ് അവർ 1 മണിക്കൂർ, ഉച്ചക്ക് ന്യൂസ് അവർ 1 മണിക്കൂർ, വൈകുന്നേരത്തെ ന്യൂസ് അവർ 1 മണിക്കൂർ, അതൊന്നും മൂപ്പർക്ക് പ്രശ്നമല്ല. ഖുർആൻ ഓതാൻ പറഞ്ഞ എവിടെയാ സമയം? നിങ്ങൾക്ക് മൗലവിമാർക്ക് വേറെ പണി എന്തുണ്ടോ എന്ന് പറയും. ഏയ്, എന്നാലോ റമദാനാകുമ്പോ അതൊക്കെ നിർത്തി കുറച്ച് ഓതാൻ സമയം കണ്ടെത്തി. അത് വിചാരിച്ചാൽ നമുക്ക് നടക്കുന്നതിന് തെളിവാണുള്ളത് അല്ലേ. ഇപ്പൊ രാത്രി എന്നും കുറച്ച് ഓതാതെ കിടക്കരുത്. ഒന്നുകിൽ സുബഹിക്ക് ശേഷം കുറച്ച് ഓതുക, അതുപോലെ അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് അല്ലെ മകരവിന് ശേഷം ഏതെങ്കിലും നിശ്ചയ സമയം വെച്ച് ഓരോരുത്തരും ഓതണം. വീട്ടിലെല്ലാവർക്കും കൂടി ഒരു മുസാബ് വരാം, ചില വീട്ടിലൊക്കെ അങ്ങനെ ഒന്നോ രണ്ടോ മുസ്ലിം ഉണ്ട്, അതിന് തിരഞ്ഞെടുക്കല ഓതാൻ, ഓന്റെ കയ്യ മറ്റോ കാത്തുക്ക. വേറെ എല്ലാം എല്ലാവർക്കും ഉണ്ടാവും, തുണിയും കുപ്പായവും എല്ലാം ഈ രണ്ട് സെറ്റും പത്ത് സെറ്റും ഒക്കെ ഉണ്ടാവും, മുസാഹിബ് മാത്രം ഒന്നോ രണ്ടോ. അങ്ങനെ അല്ലല്ലോ വേണ്ടത്, എല്ലാവർക്കും ഓരോ മുസാഹിബ് വേണം. ഏ പ്രായമുള്ളവർക്ക് വലിയ മുസാഹിബ് വേണം അല്ലേ? അങ്ങനെ അവനവന്റെ മുസാഹിബ് എടുക്കുക, ഇന്ന് ഓതുക, അതിനടയാളം വെക്കുക, പിറ്റേന്ന് ഓതുക. അങ്ങനെ നമ്മൾ നിത്യവും ഖുർആൻ ഓതണം. ഖുർആൻ വെറുതെ അർത്ഥമറിയാതെ ഓതിയാൽ തന്നെ പുണ്യാണ് അല്ലേ? പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്, ഖുർആനിൽ ഒരു അക്ഷരം ഓതിയാൽ അയാൾക്കൊരു നന്മയുണ്ട്, ആ നന്മ പത്തരട്ടിയോളമാക്കി വർദ്ധിപ്പിച്ചു നൽകപ്പെടും. മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനത് ബിഅശ്രി അംസാലിഹ. എന്നിട്ട് പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം. സൂറത്തുൽ ബഖറിന്റെ തുടക്കത്തിലുള്ളത് അത് ഒറ്റ അക്ഷരമല്ല, മൂന്നക്ഷര, അലിഫ് ലാം മീം. അപ്പൊ 30 പുണ്യാണ് ഒരക്ഷരത്തിന്, 10 പുണ്യം. നിങ്ങൾ നോക്ക്, ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വരിയിൽ ഒരു 35 മുതൽ 45 വരെ അക്ഷരങ്ങൾ ഉണ്ടാവും, ശരാശരി 40 കൂട്ടമുള്ള ഒരു വരിയിൽ. അപ്പൊ ഒരു വരി ഓതി എത്ര പുണ്യായി? 40 × 10 400 പുണ്യായി. അങ്ങനെ ഒരു പേജിൽ 15 വരി ഉണ്ടെങ്കിൽ 15 × 400 എത്രയായി? 6000. 6000 പുണ്യം ഒരു പേജ് ഓതിയാല്. മാഷാല്ലാ, എന്തൊരു ഇത്! റമദാൻ സ്പെഷ്യൽ ഓഫർ അല്ല ഈ പറയണത്, 360 ദിവസമുള്ള ഓഫറാണ്. ഇതെന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? എന്തെല്ലാം വേണ്ടാത്ത സാധനങ്ങൾ വായിക്കുന്നുണ്ട് നമ്മൾ, നമ്മളൊക്കെ വീടുകളിൽ എന്തെല്ലാം സാധനം. ഇപ്പൊ ഈ മൊബൈലില് കണ്ട ജാഹിലിയങ്ങളൊക്കെ ഓരോന്ന് എഴുതി വിടും, അതൊക്കെ വായിക്കാൻ നേരങ്ങളിൽ അല്ലെ? ഏത് പൊട്ടനും എഴുതാലപ്പോ, ഏയ് ഏത് പൊട്ടനും പ്രസംഗിക്ക, ഏത് പൊട്ടനും ലേഖനം എഴുതുക, അതാണല്ലോ വാട്സപ്പ് ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ. എന്നിട്ട് അതിങ്ങനെ വായിച്ചു കുത്തിരിക്ക ആളുകൾ. അള്ളാഹുവിന്റെ ഗ്രന്ഥം, അള്ളാഹു നമുക്ക് അവതരിപ്പിച്ച സന്മാർഗത്തിന്റെ ഗ്രന്ഥം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചാൽ അത് നമ്മൾ ഓരോരുത്തരാണ് വിളിക്കുന്നത് അല്ലെ? അതിന് പറഞ്ഞ കാര്യം നമുക്ക് ഓരോരുത്തർക്കും ബാധക, നാളത്തെ വിചാരണ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഇറക്കിയ ഗ്രന്ഥം അത്, നാളത്തെ നമ്മുടെ വിചാരണ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഖുർആനുമായിട്ട് നിത്യബന്ധം നമുക്കുണ്ടാകണം എന്നതിൽ യാതൊരു സംശയമല്ല. റമദാൻ കഴിഞ്ഞാലും സുഹൃത്തുക്കളെ, ഖുർആനുമായി നിത്യബന്ധം നമ്മൾ പുലർത്തണം. ഇപ്പൊ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കണമെന്നുണ്ടെങ്കിൽ 30 ജുസ് അല്ല ഉള്ളത്, 30 ദിവസത്തിൽ ഒരു ജുസ് ഓതാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളൊരു തീരുമാനം എടുക്കുക, ഓരോ വഖത്തിനും 2 7 ഓതുക, ഒന്നുകിൽ നേരത്തെ വന്നിട്ട് ഓതുക അല്ലെങ്കിൽ കഴിഞ്ഞിട്ട്, 2 7 ഓതിയിട്ടേ പോകൂ തീരുമാനിക്കുക 5 വഖത്തിനും. അപ്പൊ 2 10 10 8 ഒരു ജുസയിലുള്ളത്, അപ്പൊ ഒരു ജുസ് ആയില്ലേ. അങ്ങനെ നിത്യോതി, ഒരു ദിവസം വിട്ടുപോയാൽ അത് അടുത്ത ദിവസം കോമ്പൻസേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാൻ പറ്റും. അത് 2 ഉള്ളത് 4 ആക്കിയാൽ 15 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ഓതുക, അതിന്റെ അർത്ഥം പഠിക്കുക, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നമുക്ക് ആകെ ഒരു 4-5 സൂറത്തറിയും. ആ ചെറിയ സൂറത്തുകൾ കുല്ലതായതും കുല്ലത റബ്ബിന്നാസും ഇന്നായത്തിനാക്കി എന്നും അതന്നെ ഓതി ഓതി ഓതി, അതല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ ആളുകൾ ഏടുകളും സബീനകളും പിന്നെ വക, 18 വക, 33 വക, ഈ വകകളും സബീനകളൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞു. തൽസ്ഥാനത്ത് വിശുദ്ധ ഖുർആൻ നമ്മൾ സ്ഥാപിക്കണം. നോമ്പുകാരനായി പള്ളിയിലിരുന്ന് ഒലുവോടെ ഓതിയതുപോലെ എപ്പോഴും ഒലുവോടുകൂടി തന്നെ നമ്മൾ വീട്ടിൽ ഖുർആൻ ഓതാൻ ശീലിക്കണം. ഓത്തറിയാത്തവരെ ഓത്ത് പഠിപ്പിക്കണം. വീട്ടിൽ ഓരോ അംഗത്തിനും ഓതാൻ അറിയണം. ആ ഞാൻ, എനിക്ക് ഓതാൻ അറിയില്ല, അത് പണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്നിട്ട് ആ ഒരു വർത്തമാനം ഇനി പറയരുത്. പണ്ടത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ അസൗകര്യം ഉണ്ടായിട്ടുണ്ടാവും ചെറുപ്പകാലത്ത്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ നിലക്ക് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ. ഇപ്പൊ മൊബൈലിലൊക്കെ കിട്ടും ഖുർആൻ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാല് അല്ലേ, അത് തുറന്നാ അപ്പൊ തന്നെ ഓതാ, പേജ് ഇങ്ങനെ മറിക്കുക, അവിടെ തന്നെ ഞെക്കിയാൽ അതിന്റെ പരിഭാഷ വായിക്കുക, അർത്ഥം നോക്കുക. എന്ത് സൗകര്യങ്ങളാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ട്രെയിനിൽ പോകുക, അവിടെ നിന്ന് കോഴിക്കോട് 1.5 മണിക്കൂർ ഇരിക്കുക, വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു ഖുർആൻ എടുക്കാം, അർത്ഥം നോക്കാം, ഓതാം അല്ലേ, ഏത് സമയത്തും. അപ്പൊ ഒരു പ്രയാസമല്ല ഖുർആൻ എടുക്കണേ. ഇപ്പൊ ഒല്ലുമൊക്കെ വേണം, ഇത് ഒല്ലുമൊന്നും വേണ്ട, കാരണം ഇത് പേജല്ലല്ലോ, ഇതിങ്ങനെ ശാശയിൽ കാണല്ലേ. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ഖുർആൻ ഓതാൻ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാ റമദാന് ശേഷവും നമ്മൾ തുടരണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പക്ഷെ നമ്മൾ റമദാനിൽ മാത്രമാക്കും, റമദാൻ വരുമ്പോൾ ഫോണിന്റെ റിംഗ് ടോൺ ഒക്കെ മാറ്റി നല്ല ഖുർആനൊക്കെ ആക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കൈതരാകൻ തന്നെ. പതിനൊന്ന് മാസം ഉണ്ടെന്ന കാര്യം. അപ്പൊ നമ്മളെ തഖ്‌വ ഒരു സീസണൽ തഖ്‌വയായിട്ട് അതപ്പതിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ റമദാനിൽ നമുക്കുണ്ടായ മറ്റൊരു കാര്യം, നമ്മുടെ ദേഹേച്ഛകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലേ. ആ നോമ്പ് തുറക്കാൻ നേരത്ത് ആർത്തിയോടെ കഴിക്കുന്നതാണ്. അത്ര ആർത്തിയുള്ള മനുഷ്യനായി 15 മണിക്കൂർ അള്ളാഹുക്ക് വേണ്ടി ഒഴിവാക്കിയത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ പലതും അള്ളാഹുക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പല ശീലങ്ങളെയും എതിർത്തു തോൽപ്പിച്ചത്. ഇപ്പൊ ഉദാഹരണം, പുകവലിക്കുന്ന ഒരാള്, പുകവലിക്ക് അഡിക്ഷനായ ആളുകൾ ഉണ്ടാവും. അവർക്ക് പുകവലിച്ചിരിക്കുന്ന ഭ്രാന്ത് വന്ന പോലെയാണ്. സിഗരറ്റ് കിട്ടിയില്ലാണ്ട് ഇങ്ങനെ നടക്കുക, ഒരു സിഗരറ്റ് കിട്ടാൻ വേണ്ടി ഇറങ്ങിയാണ്, അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനത്തെ ആളുകൾ 14-15 മണിക്കൂർ വലിക്കാതിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അവൻ അവനെ അവനെതിരിൽ പോരാട, അവന്റെ ദേഹേച്ഛക്കെതിൽ. ആ ശീലം യഥാർത്ഥത്തിൽ റമദാൻ കഴിഞ്ഞാലും കാത്തു സൂക്ഷിച്ചാൽ എന്തെല്ലാം ദുശീലങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് എന്തില്ല, ആളുകൾ അത് ശ്രദ്ധിക്കൂല. പുകവലിക്കുന്ന ആള് ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ് സിഗരറ്റ് കൊളുത്താൻ. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ എന്നിട്ടേ വെള്ളം കുടിക്കുള്ളൂ അല്ലേ. പിന്നെ കഴിഞ്ഞിട്ടൊരു മൂത്രയിക്കാൻ പോലുണ്ട്. അതെന്തിനാ? മൂത്രയിക്കാനല്ല പോണ്, അവിടുന്ന് വലിക്കാനാ. എന്നിട്ട് പിന്നെ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ വിശ്രമിക്കുമ്പോൾ ഒന്ന്, പിന്നെ തറാവിന് പോണിന് മുമ്പ് ഒന്ന്, തറാവി കഴിഞ്ഞ് വന്നിട്ടൊന്ന്, പിന്നെ അത്തായത്തിന് എണീക്കുമ്പോൾ ഒന്ന്, പിന്നെ അത്തായം കഴിഞ്ഞിട്ടൊന്ന്, പിന്നെ പോരാൻ നേരത്തൊന്ന്, അവസാനത്തതൊന്ന്. മൊത്തം കൂട്ടിയാ പകല് വലിക്കണിന്റെ പലിശ അടക്ക രാത്രി വലിച്ചു. പിന്നെ എന്താ അതുകൊണ്ട് കാര്യം? എന്ത് ശീലത്? അപ്പൊ മനുഷ്യൻ മനുഷ്യന്റെ ഈ ദേഹേച്ഛക്കെതിരെ പോരാട്ടം നിങ്ങൾ നോക്ക്. ഇയാളുടെ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്, അതിന്റെ സ്റ്റാറ്റൂട്ടറി വാർണിംഗ്, നിയമപരമായ മുന്നറിയിപ്പ്, ഇത് വെച്ചിട്ടേ സിഗരറ്റ് പാക്കിറക്കാൻ പാടുള്ളൂ. സിഗരറ്റ് വലിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇപ്പൊ അത് മാത്രല്ല, സിഗരറ്റ് വലിച്ചിട്ട് ക്യാൻസർ ഉണ്ടായ, തൊണ്ടയെ ക്യാൻസർ ഉണ്ടായതിന്റെ ചിത്രങ്ങ അങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അയിമ കുത്തിയിട്ടായി വലിക്കണത്. ചാകുകയാണെങ്കിൽ ചത്തോട്ടെ എന്നല്ല പോന്റെ മനസ്സ് അല്ലേ. ചത്താലും വേണ്ടില്ല ഞാൻ വലിക്കൂന്ന്. അത്ര മോശാക്കി ഇത് കാണിച്ചു കൊടുത്തിട്ടും സിഗരറ്റ് പാക്ക് വാങ്ങി വലിക്കുക. അപ്പൊ ഇത് നമ്മൾ എന്ത് ഈമാനാണ് നമുക്കുള്ളത്? അപ്പൊ നമ്മൾ ദുശ്ശീലങ്ങൾക്കെതിരെ നമ്മൾ പോരാടി, നമ്മളെ ശീലം നമ്മൾ മാറ്റുന്നില്ല, പിന്നെ അള്ളാഹു മാറ്റോ? അള്ളാഹ് നമ്മളെ ശീലം മാറ്റാൻ പണിയുന്നില്ല, പക്ഷെ അള്ളാഹു ഇത് മാറ്റൂല, നമ്മൾ തന്നെ മാറ്റണം സുഹൃത്തുക്കളെ. അപ്പൊ റബ്ബിനെ പേടിച്ചുകൊണ്ടാണ് പുകവലിക്കാരൻ 14 മണിക്കൂർ പുകവലിക്കാതിരുന്നതെങ്കിൽ, പുകവലിച്ചാൽ നോമ്പ് മുറിയുമെന്നത് മാത്രമല്ലല്ലോ, പുകവലിക്ക് ഒരുപാട് ദോഷമല്ലേ, പൈസ കത്തിച്ച് കളയല്ലേ, ധൂർത്തല്ലേ, അത് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തലല്ലേ, മനുഷ്യൻ മനുഷ്യനെ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലലല്ലേ, മറ്റുള്ളവർക്ക് ശല്യമല്ലേ. വലിയ പുകവലിക്കാരൻ്റെ അടുത്ത് നിസ്കരിച്ചാൽ സുജൂദിൽ കാണാം അവന്റെ പുകന്റെ മണം കിട്ടും നമുക്ക്. അവന്റെ വായി തുറക്കുമ്പോ തന്നെ മണ. കുട്ടികളെയൊക്കെ ഉമ്മ വെക്കാൻ ചെന്ന കുട്ടികൾ ഇങ്ങനെ ആക്കും. എന്താ കുട്ടികൾക്ക് ഈ ദുർഗന്ധം സഹിച്ചുകൂടാ? അപ്പൊ ഈ ദുർഗന്ധം സഹിച്ചിട്ട് മാത്രല്ല, ഇപ്പൊ പുകവലി എന്ന സാധാരണ പുകമ്പെന്നൊക്കെ വിട്ടു, സ്കൂൾ പരിസരത്ത് വരെ കഞ്ചാവാ. പോ 8-ഉം 9-ഉം പഠിക്കുന്ന കുട്ടികൾ വരെ കഞ്ചാവിന്റെ കാരിയേഴ്സ് ആണെന്നാ പറയണത്. ആലോചിക്കുന്ന നിങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു ദുശ്ശീലം നമ്മൾ റമദാനിൽ നമ്മൾ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ദേഹേച്ഛക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയും എന്ന് തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു ശീലം, ദേഹേച്ഛക്കെതിരെയുള്ള പോരാട്ടം, അത് മുഅ്മിനിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ഇച്ഛക്ക് വേണ്ടി നമ്മുടെ ഇച്ഛകളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, റമദാനിലെ വെള്ളിയാഴ്ചയാണ്. മറ്റെല്ലാ വെള്ളിയാഴ്ചയും പള്ളി പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഖുത്ബ തുടങ്ങി 5 മിനിറ്റ് ആകുമ്പോൾ അതിന് വാതിൽക്കൽ തിരക്കെത്തി, പുറത്താളായി. അതിന്റെ അർത്ഥം എന്താ? 80% ആളുകളും ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് വന്നു എന്നതിന്റെ അർത്ഥം അല്ലേ. ആ നേരത്തെ പോയില്ലെങ്കിൽ സീറ്റ് കിട്ടൂല, ആ എ സി ഇല്ലാത്ത പുറത്തിരിക്കേണ്ടി വരും. അപ്പൊ ഉള്ളിൽ തന്നെ കിട്ടണമെങ്കിൽ നേരത്തെ പോണം, എല്ലാവരും നേരത്തെ വരും, കണ്ടോ? അത് ഫസ്റ്റ് സെഫ് കിട്ടണം, ഇമാമിനടുത്ത് കിട്ടണം എന്നൊക്കെ ഉള്ള ഒരു വിചാരം നമുക്കുണ്ടായത് കൊണ്ടാണ് റമദാനിൽ ജുമുഅ സജീവമായത്. വാസ്തവത്തിൽ ജുമുഅ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെയുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്ന പറഞ്ഞത്. ആ ഒരു ഉദ്ദേശമാണെങ്കിൽ ജുമുഅന്റെ ആദാബുകൾ പാലിച്ചു കൊണ്ടുവരണം. അതിൽ പെട്ടതാ നേരത്തെ വരിക എന്നുള്ളത്. രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെയുള്ള സമയത്തെ 5 ആക്കി തിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടാകും ഒരു ടൈം. ആദ്യ ടൈമിൽ വന്നവന് ലേ ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പുണ്യം, അടുത്ത ടൈമിൽ വന്നവന് ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്ത്, പിന്നെ ആടിനെ അറുത്ത്, കോഴിയെ അറുത്ത്, പിന്നെ കോഴിമുട്ട ദാനം ചെയ്ത്, ഇങ്ങനെ ഇത് വെറുതെ പറഞ്ഞല്ല. എന്നിട്ടോ ബാങ്കങ്ങ് വിളിച്ചാൽ പള്ളി കവാടങ്ങളിൽ ഇരുന്ന് വരുന്നവരെ പേര് രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഏടുകൾ പൂട്ടി വെച്ച് കുത്തുമ കേൾക്കാൻ, പിന്നെ വന്നവർക്കൊക്കെ ഒരേ ഇതാ. ഇവിടെ എന്താ പല ആളുകളും ആ അവിടെ കുത്തുമ അവസാന കഴിയാ പീടിയിലുള്ളൊരു തമ്പലേ തലശ്ശേരി അങ്ങനെ പരിപാടിന്റെ ഇജിവിടെ പോയിക്കോ ആദ്യം, എന്നിട്ട് ഇജി വേ ഓടി വന്നിട്ട് ഞാൻ പോകാം, എന്നാ പീടി അടക്കണ്ടല്ലോ. ചെറാറിയിൽ അവസാന കഴിയുന്ന ഞാൻ അങ്ങോട്ട് പോയാ എന്താ പാഞ്ഞിട്ടൊന്ന് തല കാണിച്ചിട്ട് രണ്ടരക്ക നിസ്കരിച്ചിട്ട് പോലെ ആർക്ക് വേണ്ടി അതൊക്കെ എന്നങ്ങളെ കച്ചവട കമ്പം തീരുക? അത് തീരൂല, അത് തീരും നിങ്ങൾ വിചാരിക്കണ്ട. വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് നടക്കുന്ന കച്ചവടം ഹറാമാണ്. ബാങ്ക് കൊടുത്തിട്ട് നിങ്ങൾ വിൽക്കുന്ന ഓരോ പൈസയും ഹറാമാണ്, മനസ്സിലായില്ലേ? പിന്നെ എന്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിട്ട് ഒരാൾ അങ്ങോട്ട് പോയി ഒരാൾ ഇങ്ങോട്ട് പോയി, ആദ്യമുള്ളിടത്തേക്ക് നീ പോയ രണ്ടാമത്തോടത്തേക്ക് ഞാൻ പോയ, അങ്ങനെ പാഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ബാങ്ക് കൊടുക്കുന്ന ഇമാമും മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തണം എന്ന് നമ്മൾ റമദാനിൽ വിചാരിച്ചു, നമുക്കത് സാധിച്ചു എങ്കിൽ എല്ലാ കാലത്തും നമുക്കത് സാധിക്കണം. അപ്പോളേ ഒരു ജുമ അടുത്ത ജുമ വരെയുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്ന മഹത്തായ ഒരു കർമ്മമായി മാറില്ല. അല്ലെങ്കിൽ ഒരു ചടങ്ങ് ഞാനും മാപ്പിളയെന്ന് തെളിയിക്കാൻ വെള്ളിയാഴ്ച എന്ന് തലാട്ടി പോവുക, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ റമദാനിലുള്ള വെള്ളിയാഴ്ച ജുമയുടെ പ്രാധാന്യം എല്ലാ കാലത്തും നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ പ്രാർത്ഥനയിൽ പൊതുവെ എല്ലാ കാലത്തും ഉള്ള പ്രാർത്ഥന റമദാനിലെ പ്രാർത്ഥന തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് റമദാനിൽ നമ്മൾ പാപം പൊറുക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കും. മറ്റു കാലങ്ങളിലൊക്കെ ദുന്യവിയായ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവേ എന്റെ വയറുവേദന മാറിയിട്ടില്ല, എന്റെ കടം വീടിയിട്ടില്ല, എന്റെ മോൾക്ക് കല്യാണം വന്നിട്ടില്ല, എനിക്ക് ആ തായേരം കെട്ടണം എന്ന് വിചാരിച്ച് എത്ര കാലമായി നടന്നിട്ടില്ല, കിണർ വയ്ക്കണം എന്ന് വിചാരിച്ച് നടന്നിട്ടില്ല, എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, എപ്പോഴും അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ദുനിയാവിന്റെ കാര്യങ്ങൾ. എന്നാൽ റമദാനിൽ അങ്ങനെയല്ല, പാപം പൊറുക്കണേ, റബ്ബി ഗഫർലി, അസ്തഗ്ഫിറുല്ലാ, റബ്ബി ഗഫർലി വതുബ് അലയ്യ എന്നിങ്ങനെ നമ്മൾ കടം വീടാനും രോഗം മാറാനൊക്കെ പ്രാർത്ഥിക്കുന്നതിലേറെ, ഒന്നും പ്രാർത്ഥിക്കൂലെന്നല്ല ഞാൻ പറഞ്ഞു, അതിലേറെ തൗബക്കും ഇസ്തിഗ്ഫാറിനും പ്രത്യേകം ഒരു പ്രാധാന്യം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ, നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളെ പാപങ്ങൾ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടണം എന്നതാണ്. അത് എല്ലാ കാലത്തും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തി നമ്മൾ കേട്ടിട്ടില്ലേ? അത് റമദാനിൽ മാത്ര അല്ല, എല്ലാ കാലത്തുമാണ്. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും അത് നമ്മൾ വിട്ടുപോകരുത്. കാരണം സ്വർഗത്തിലെത്തണമെങ്കിൽ പാപമോചനം ലഭിക്കണം, പാപമോചനം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് റമദാനിലുള്ള നമ്മുടെ ഈ ശീലം, പാപമോചനത്തിന് വേണ്ടിയുള്ള നമ്മുടെ അർത്ഥന, അത് നമ്മൾ എല്ലാ കാലത്തും നിലനിർത്തണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. പാപം പൊറുക്കാനുള്ള പ്രാർത്ഥന, അത് ഒരിക്കലും, നമ്മളൊക്കെ പാപികളാണ്, അറിഞ്ഞു അറിയാതെയോ തെറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കളെല്ലാം അബദ്ധം ചെയ്യുന്നവരും തെറ്റ് ചെയ്യുന്നവരുമാണ്. വഖൈറുൽ ഖത്താഇന, തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമന്മാർ അത്തവ്വാബൂൻ, തൗബ ചെയ്യുന്നവരാണ്. തൗബ ചെയ്യുന്നവനെ പറ്റി അല്ലാന്റെ വാക്കെന്താ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയാർജിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ തൗബ ചെയ്യുന്നവർ അള്ളാഹുക്ക് ഇഷ്ടമാണ്. അപ്പൊ അറിഞ്ഞും അറിയാതെയും പല തെറ്റും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ഇനി ആ തെറ്റിലേക്ക് പോവുകയില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും ജീവിതം ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, സദഖയും പാപങ്ങളോടുള്ള സഹാനുഭൂതിയും നമ്മൾ കുറെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണ് ഏത്, റമദാൻ മാസം. കാരണം വിശപ്പിന്റെ വില നമ്മൾ അറിയാണ്. നമ്മൾ അള്ളാഹുക്ക് വേണ്ടിയപ്പോ പട്ടിണി എടുക്കണത്, പക്ഷെ തിന്നാൻ കിട്ടാനില്ലാത്തതിന്റെ പേര് ഇങ്ങനെ പട്ടിണി എടുക്കണേ. ആയിരങ്ങൾ ലോകത്തുണ്ട് എന്നറിയുമ്പോ റബ്ബേ എന്തായിരിക്കും അവരുടെ അവസ്ഥ അല്ലേ? 5-6 കുട്ടികളുണ്ട്, വാപ്പാക്കുമ്മാക്ക് ചെറിയ വരുമാനം ഉള്ളത്, അവർക്ക് കാച്ചി കൊടിച്ചിട്ട് ഇവര് വയറുമുറുക്കി ജീവിക്കുകയാണ്. ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട്, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, പൊരയാണെങ്കിൽ ചോർന്ന് ഒലിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ലോകത്ത്, നമ്മളത് അറിയുന്നില്ല. നമ്മൾ ഈ പുറമെ കാണുന്ന ഈ പളവളപ്പ് മാത്രമല്ല, എത്രയോ ഗ്രാമങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കോടൊക്കെ ഉള്ളൊരു സഹാനുഭൂതി റമദാൻ മാസത്തിൽ നമുക്കുണ്ടാകും. എല്ലാവരും സദഖ ചെയ്യും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജ്വദ മിന റീഹിൽ മുർസല, അയച്ചുവിടപ്പെട്ട കാറ്റിനേക്കാളേറെ അത്യുദാരനായിരുന്നു റസൂലുള്ള റമദാൻ മാസത്തിൽ. എന്തെങ്കിലും കൊടുക്കാതെ ആരും ഉണ്ടാവില്ല. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഉള്ളതിൽ നിന്ന് സദഖ ചെയ്യാത്ത ഒരാളും റമദാനിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ റമദാനിൽ അല്പം കയ്യയച്ച് ധർമ്മം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെട്ടുവെങ്കിൽ അത് എല്ലാ കാലത്തും വേണ്ട ഒരു ശീലം തന്നെയാണ്. ഇത്തകൊന്നാറ വലവ് ബിശക്കി തമ്രത്തിന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരക്കയുടെ ചീളെങ്കിലും ധർമ്മം കൊടുത്തിട്ട് നിങ്ങൾ നരകത്തെ തടഞ്ഞോളണം. അപ്പൊ നരകത്തെ തടയുന്ന ഒരു കാര്യമാണ് ധർമ്മം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് കയ്യിലുള്ളത് അത് കൊടുക്കുക. അൽ യദുൽ ഉല്യ ഖൈറു മിനൽ യദി സുഫ്ല, കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം അല്ലേ? വല്ലുഹല്ലേ വമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ ആട്ടിക്കളയരുത്. അപ്പൊ എന്തെങ്കിലും കൊടുക്കുക. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പൈസ കൊടുത്താലും അത് വലിയ പുണ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. കാരണം പരലോകത്ത് കിട്ടും, ഇതൊരിക്കലും എനിക്ക് നഷ്ടമാവുകയില്ല എന്ന ചിന്തയാണ് ധർമ്മം കൊടുക്കാൻ നമുക്കുള്ള പ്രേരണ അല്ലേ? ഇവിടെ ബാങ്കിലിട്ടതിനേക്കാളേറെ നമ്മൾ കൊടുത്ത അത് അവിടെ അക്കൗണ്ടിൽ വന്നു. നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ അമലുകൾ അങ്ങോട്ട് കൊടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും നമ്മുടെ ദാനധർമ്മങ്ങൾ എന്നത്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറക്കുന്നവൻ മുഅ്മിനല്ല. എന്താ അതൊക്കെ? അതൊക്കെ വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നത്. നമ്മൾ മാത്രം വയറ് നിറച്ചാൽ പോരാ, തൊട്ടടുത്തുള്ളവരെയും കൂടി ശ്രദ്ധിക്കണം എന്നല്ലേ അതിനർത്ഥം? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദാനധർമ്മങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. 700 ഇരട്ടിയോളം പുണ്യമുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഓരോ പൈസക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ നമ്മളൊരു പിശുക്കും കാണിക്കരുത്. നമ്മുടെ വീട്ടുകാരെയൊക്കെ എല്ലാവരെയും നമ്മൾ റമദാനിൽ പറയും, ആര് വന്നാലും മടക്കരുത്, കുറച്ച് പൈസകൾ കൊടുത്തു വെക്കും അല്ലേ? അത് എല്ലാ കാലത്തും വേണ്ട ഒരു സംഗതിയാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ നമ്മൾ റമദാനിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് സുന്നത്തസ്കാരങ്ങൾ. റമദാൻ അല്ലാത്ത കാലത്ത് ഫർള് മാത്രം നിസ്കരിക്കുന്ന ആള് ഒരു മണിക്കാർ ജമാഅത്ത് നിന്നെങ്കിൽ 58 ഇവിടെ എത്തുള്ളൂ. ഒന്നെടുത്തിന് കേറുക, കൈ കെട്ടുക, അസ്സലാമു അലൈക്കും പറയാമത്തുള്ള റോട്ടിലെത്തി. സുന്നത്ത് നിസ്കരിക്കൂല, ദിക്ർ ദുആല ഒന്നുമില്ല. അതെന്നെ ശീലിക്കുന്ന ആളുകൾ അത് ചോദിച്ചാൽ അവൻ എന്താ ഫർള് മാത്രം നിസ്കരിച്ചാൽ സ്വർഗത്ത് പോലെ? സുന്നത്തല്ലേ ഉള്ളൂ, സുന്നത്തുകാരൻ എന്താ എടുക്കേണ്ടാത്തതെന്നാ? അല്ലല്ലോ. എന്തിനാ ഫർള് നിസ്കാരങ്ങളെ മുമ്പും പിമ്പും സുന്നത്ത് നിസ്കാരങ്ങൾ വെച്ചത്? ഫറളിനൊരു പ്രൊട്ടക്ഷനാത്, ഫറളിൽ സംഭവിക്കുന്ന അപാകതകൾക്കുള്ള പരിഹാരമാണത്. വിചാരണ സമയത്തുള്ള മലക്കളോട് പറയും, എന്റെ അടിമ ഫറള് മുഴുവൻ പൂർണ്ണമായും നിർവഹിച്ചിട്ടുണ്ടോ? നമുക്ക് ആർക്കാ പറയാൻ പറ്റും നമ്മളെ ഫറളിൽ യാതൊരു ന്യൂനതയും സംഭവിച്ചിട്ടില്ല? ഇപ്പൊ നമ്മൾ ദുഹർ സ്കരിച്ചു, നമുക്ക് ഉറപ്പുണ്ടോ 100 എന്റെ ദുഹർ ശരിയായി? എന്തെല്ലാം ചിന്തകൾ നമ്മൾ വന്നു പോയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിൽ പല ന്യൂനതകളും നമുക്ക് സംഭവിക്കുന്നുണ്ട്, കുറവുകൾ സംഭവിക്കുന്നുണ്ട്. ആ കുറവുകൾക്കുള്ള പരിഹാരമാണ് സുന്നത്തസ്കാരങ്ങളിലൂടെ പരിഹാരമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫർനസ്കാരങ്ങൾ മുമ്പും പിമ്പുള്ള സുന്നത്തസ്കാരങ്ങൾ, അത് നമ്മൾ എല്ലാ കാലത്തും നിലനിർത്തേണ്ട കാര്യമാണ്. ഒരു മുസ്ലിം അള്ളാഹുക്ക് വേണ്ടി 12 റക്കാത്ത് ഫർളിന് പുറമെയുള്ള 12 റക്കാത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അയാൾക്കൊരു ഭവനം, വീട് അള്ളാഹു നിർമ്മിച്ചു നൽകുന്നു. നോക്കൂ നിങ്ങൾ, ളുഹറിന് മുമ്പ് 2, ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. അത് ളുഹറിന് മുമ്പ് 4 ആയാൽ 12 ആയി, അല്ലെങ്കിൽ 10 ആയി. അപ്പൊ 10ഓ 12ഓ റക്അത്ത് പതിവായി നിസ്കരിച്ചിരുന്നു എന്നാ പറയുന്നത്. പിന്നെ അതിന് പുറമെ പള്ളി കയറുമ്പോഴുള്ള 2 റക്അത്ത് സുന്നത്ത്. പിന്നെ തറാവീഹ്, തറാവീന് എന്തൊരു ആവേശ ആളുകൾക്ക് അല്ലേ? യശാക്കത്ര ആവേശമല്ല, ഫർളിന് പുറമുള്ളതല്ലേ സുന്നത്ത്. അപ്പൊ ഫർളിനേക്കാളേറെ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കും ചില ആളുകൾ റമദാനിൽ, തലതിരിഞ്ഞ് തക്കവേ അത്. എന്നാൽ റമദാനാണ് കഴിയുന്നതോടെ സുന്നത്തൊക്കെ വിട്ടു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ശരാശരി ഫർള് ഒരു 10-12 മുസ്ലിമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി എന്നാണ് പിന്നുള്ള ചിന്ത. അതുകൊണ്ട് നമ്മൾ വളരെ ആവേശത്തിൽ നിർവഹിക്കുന്ന ഈ തറാവീഹിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ചില ആളുകൾ പറയും, അല്ലാ 2 ദിവസം കഴിഞ്ഞാൽ തറാവീ കഴിഞ്ഞ്, 11 മാസം കഴിയണം തറാവീ കിട്ടാൻ. അല്ല, 11 മാസം ഉണ്ട്, പേര് തറാവീഹ് എന്നല്ല, പേരെന്താ? ഖിയാമുൽ ലൈൽ. രാത്രി നിസ്കാരം അതെല്ലാ കാലത്തുള്ളതാ. യശ നിസ്കരിച്ചിട്ട് സുബൈ ഭാഗം കൊടുക്കുന്നതിന് മുമ്പ് അത് ഏറ്റവും പുണ്യമുള്ള സമയം എപ്പോഴാ? സുബഹിന്റെ തൊട്ടുമുമ്പുള്ള സമയം. പിന്നെന്തിനാ നമ്മൾ റമദാനിൽ യശാന്റെ സംസ്കരിക്കണത്? അങ്ങനെ സ്വഹാബത്തൊക്കെ കാണിച്ചെന്ന് അധികം ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റിയ സമയം അതാണ്. ഇമാമോടുകൂടി ജമാഅത്തായി പള്ളി നിസ്കരിക്കുന്നത് റമദാനിൽ മാത്രമാണ്. പക്ഷെ എല്ലാ കാലത്തുള്ള നിസ്കാരം അത്. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാ? രാത്രി നിസ്കാരമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാൻ കഴിഞ്ഞ തറാവി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, കഴിഞ്ഞിട്ടില്ല, എല്ലാ കാലത്തുണ്ട്. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും സുബഹിക്ക് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് എണീക്ക, അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ മുമ്പ്. ഒരു മൂന്ന് റക്അത്തെങ്കിലും ഇത്ര പ്രയാസമുണ്ടോ? ഉത്തരം കിട്ടുന്ന ആ സമയത്ത് എണീറ്റിട്ട് മൂന്ന് അഞ്ച്, ചില ആളുകൾക്ക് ഒരു ദിവസം പതിനൊന്ന് നിസ്കരിച്ചു, പിറ്റേന്ന് ഒന്ന്, പിറ്റേന്ന് നാല്, അല്ല മൂന്ന്, അങ്ങനെ ആകരുത്. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി മാദാവ അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി മാദാവ മഅലൈഹി സാഹിബുഹു വഇൻ ഖല്ല. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്യുന്ന ആൾ പതിവായി ചെയ്യുന്നതാണ്, അത് കുറവാണെങ്കിലും. അപ്പൊ എത്ര പതിവാക്കാൻ കഴിയാ അത് ചെയ്യാം. സഹാബികൾ ചിലർ വന്നിട്ട് ചോദിച്ചു, റസൂലെ ഉറങ്ങാൻ കിടന്നാ പിന്നെ അത്തായ സമയത്ത് എണീക്കാൻ കഴിയുന്നില്ല, എന്താ ചെയ്യേണ്ടത്? വിത്ര് നിർണത് ഈ നിസ്കാരം തന്നെയാണ്, ഒറ്റയായി അവസാനിപ്പിക്കുന്നതുകൊണ്ട് വിത്ര് എന്ന് പറയുന്നു, രാത്രി നിസ്കരിക്കുന്നതുകൊണ്ട് ഖിയാമുല്ലൈൽ എന്ന് പറയുന്നു. അത് വിശ്രമത്തോടുകൂടി ദീർഘമായി നിസ്കരിക്കുമ്പോൾ വിശ്രമിക്കേണ്ടി വരും. നമ്മൾ അത്ര ദീർഘമായി നിസ്കരിക്കുന്നില്ല, നമ്മൾ ആകെ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറല്ലേ. അതുകൊണ്ട് അതിന് തറാവീഹ് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് റസൂല് പറഞ്ഞു, ഞങ്ങൾ കിടക്കാൻ നേരത്ത് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു മൂന്നരക്കാലത്തോ ഒരു റക്കാലത്തോ എത്രയാണെങ്കിൽ അത് നിസ്കരിച്ചോ, അത് ചെയ്തൂടെ നമുക്ക് വിത്രസ്കരിച്ചൂടെ, എന്നാ പതിനൊന്ന് മാസവും നിലനിർത്തിക്കൂടെ, നിലനിർത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിവരിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, സുജൂദ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നിന്ന് നിസ്കരിച്ചുകൊണ്ടും അവർ രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ്. അതാരെപ്പറ്റി പറഞ്ഞ? എല്ലാ കാലത്തുള്ള മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞതാണ്. സൂത്ത് സജദയിലില്ലേ, തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വങ്ങൾ, അവരുടെ ശരീരങ്ങൾ കിടപ്പുസ്ഥാനം വിട്ടകലും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഖൗഫം വതമഅൻ പേടിച്ചുകൊണ്ടും, അള്ളാഹിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും, അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആ നാം അവർക്ക് നൽകിയെന്നവർ ചെലവഴിക്കുകയും ചെയ്യും. ഇത് രാത്രി നിസ്കാരത്തെ കുറിച്ച് പറയാൻ. ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ലേ സല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത്ത ബിസലാം. ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എണീറ്റ് നിസ്കരിക്കുക, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പോവാൻ. എല്ലാവരും ഉറങ്ങാണ്, നമ്മൾ അലാറം വെച്ച് എണീറ്റ് ഫാൻ ഓഫാക്കി ബാത്റൂമിൽ പോയി പല്ല് തേച്ച് കുളിക്കണമെങ്കിൽ കുളിച്ച് ഒന്നുമെടുത്ത് റബ്ബിനോട് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക, എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങുക. എന്തൊരു ബന്ധമായിരിക്കും അള്ളാനായിട്ട്, എന്തൊരു റാഹത്തുണ്ടാവും മനസ്സിന്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, തഹജ്ജുദ് ശീലിക്കാൻ നമ്മൾ പഠിക്കുക. ഒരു മൂന്നരക്കാലത്തെങ്കിലും. റസൂല് പറയാണ്, ഭർത്താവ് എണീക്കുന്നില്ല, വെള്ളം കുടഞ്ഞിട്ട് എണീപ്പിക്കുക, നിങ്ങൾ എണീക്കി എണീക്കി പോന്നൊക്കെ പറയും, നിങ്ങൾ അങ്ങനെ പറയല്ലേ, എണീക്കി അങ്ങനെ എണീപ്പിക്കാം. ആ ഭാര്യ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നേരെ മറിച്ചുണ്ടാവും, നല്ല മടിച്ചയായ പെണ്ണാണ്, ഓണ് നല്ല താല്പര്യം, എണീക്കടി അവിടുന്ന്, നിങ്ങൾ പോയാണി അവിടുന്ന് കയറി പിന്നെ വെള്ളം കുടഞ്ഞ് എണീപ്പിച്ച് അവളെ നിസ്കരിപ്പിക്കുന്നു. അങ്ങനത്തെ ഭർത്താവിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മൾ റമദാൻ കഴിഞ്ഞ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പഴയ റൂട്ടിലേക്ക് തന്നെ പോയാൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഈ റമദാൻ പോലെ തന്നെ എല്ലാം അതുപോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഞാൻ പറയണില്ല. അത് പക്ഷേ ഇതിലൂടെ നേടിയെടുത്ത തഖ്വയും തർബിയത്തും അത് കെടാതെ കാത്തു സൂക്ഷിച്ചാൽ അടുത്ത പതിനൊന്ന് മാസത്തെ ഇസ്ലാമിക ജീവിതത്തിന് അതൂടും ഭാവുമായി വർത്തിക്കും. അതിലേക്കുള്ള ചില സൂചനകൾ മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇത് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമുണ്ട്. നമ്മൾ നേടിയെടുത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഈ ഒരു മാസം നമ്മൾ അഭിനയിച്ചതല്ല, മനസ്സിൽ തട്ടി ചെയ്തതാണ്, ആത്മാർത്ഥമായി ചെയ്തതാണ് എങ്കിൽ അത് നിലനിർത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബത്തോടും നമുക്ക് പറയാനുള്ള അതാണ്. അല്ലാതെ ശവ്വാലിന്റെ പിറവി കാണുന്നതോടെ പഴയ കാല തെറ്റിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോയാൽ നമ്മുടെ ഈ തഖ്വയും തർബിയത്തുമൊക്കെ കേവലം അഭിനയമായിരുന്നോ എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കാപട്യമല്ല നമ്മുടേത്. നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് സ്വീകരിക്കപ്പെടണം എന്ന വിചാരത്തിലാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറട്ടെ. പഴയ ദുശ്ശീലങ്ങളിലേക്ക് തിരിച്ചു പോകാതെ റമദാനിൽ ആർജിച്ച തഖ്വ അത് മുറുകെ പിടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ ഓതി വെച്ച ആയത്ത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ അതനുസരിച്ച് ശരിക്ക് നിലകൊള്ളുകയും ചെയ്തവർ, തതനസ്സു അലൈഹിമുൽ മലായിക, അവരുടെ മരണസമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് മലക്കുകൾ പറയും, വല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വാബിശുറൂബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അപ്പോ അള്ളാഹുവാണ് നമ്മുടെ റബ്ബെന്ന് പറഞ്ഞാൽ ആ പ്രസ്താവനക്കനുസരിച്ച് അവർ സാലിഹുകൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഹൃദയത്തെ ദീനിൽ നിന്ന് തെറ്റിച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ ബദ്ധശ്രദ്ധനായ പിശാചിനെ കുറിച്ചുള്ള ജാഗ്രത അത് വളരെ നമുക്ക് വേണം. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാജ് നിങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളെ രണ്ട് മാതാപിതാക്കൾ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. ആദൻ നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് മാനവരാശിയോട് മുഴുവൻ പറയാണ്, മനസ്സിലായില്ലേ? അപ്പൊ പിശാജിന്റെ കെണിയിൽ നമ്മൾ പെട്ടുപോകാനാണ് ദീനിൽ നമ്മൾ തെറ്റിപ്പോണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അതെല്ലാവരും പഠിക്കുന്നത്. ആ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്താർത്ഥം? അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ, അലാ ദീനിക്, നിന്റെ ദീനിൽ. ദീനിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ പലതും ശ്രമിക്കും, പല ശൈത്താന്മാരും, മനുഷ്യപ്പിശാചും ജിന്നപ്പിശാചൊക്കെ ശ്രമിക്കും. പക്ഷെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാന. വരാത്ത മൂത്തുന്നെ ഇല്ലാവ അന്തും മുസ്ലിമോൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. എപ്പോ നമ്മൾ ഇസ്ലാം കൈവിട്ട് അപ്പോഴാ മരിച്ചെങ്കിലോ? ആ രണ്ടു ദിവസം പിക്നിക്കല്ലേ, ഒക്കെ വിട്ട നിസ്കാരം കൊണ്ട് ഒന്നും വേണ്ട, ഇടിച്ച് പൂടി കൂത്താടി അന്നാണ് ചത്താലോ, എന്തായിരിക്കും അവസ്ഥ? 50 കൊല്ലം അധ്വാനിച്ചാൽ 40 കൊല്ലം അധ്വാനിച്ചത് പോയില്ലേ? അപ്പൊ എപ്പോഴാ മരണം എന്നറിയില്ല. ഒരു നിമിഷവും ഒരു ദിവസവും ഇസ്ലാമിനെ നമ്മൾ കൈവിട്ടു പോകരുത്, തൗബ നീട്ടിവെക്കരുത്, ഇന്നങ്ങനെ പോട്ടെ അടുത്താകാന്ന് വിചാരിക്കരുത്. എപ്പോഴും മരണം വരാം, മരണത്തിന് സമയമില്ല, മരണം വരുന്ന ആൾ പ്രായമല്ല, ഉണ്ടോ? എപ്പോഴും മരണം വരാം, മരിക്കാൻ വേണ്ടി റെഡിയാവുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഇത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മരണം വരെ സൽക്കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കാൻ, ദീനിന്റെ വിദ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഫിത്നകളിൽ അകപ്പെട്ട് ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്, അല്ലാഹുമ്മ അൻസുർ മൻ നസറുദ്ദീൻ വഖദുൽ മൻ ഖദല ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا وصلى الله على نبينا محمد وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين.